അറേബ്യൻ കടലിലും അസാധാരണമായ വിധത്തിൽ താപനില കൂടുന്നതായി പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ കരയിൽ 0.5% താപവർദ്ധനവ് ഉണ്ടായപ്പോൾ കടലിൽ ഇത് 0.8% വർദ്ധിച്ചു. ഇത്തരത്തിൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ താപനില കൂടുന്നതുകൊണ്ട് പല സസ്യജീവജാലങ്ങളെയും അത് സാരമായി ബാധിക്കും. മത്സ്യസമ്പത്തിനായി നാം ഏറെ ആശ്രയിക്കുന്ന നമ്മുടെ കടലോരങ്ങളിലെ ഇത്തരം പ്രതിഭാസം മത്സ്യലഭ്യതക്കുറവിനും ഒരു കാരണമായി തീരും. ഭാവിയിൽ താപനില ഇനിയും ഉയരുമെന്ന മുന്നറിയിപ്പും ഈ പഠനം പറയുന്നു. പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ IITMലെ സയന്റിസ്റ്റ് ഡോക്ടർ റോക്സി മാത്യു പോൾ:
സമുദ്ര സമ്പത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രം, അറേബ്യൻ കടൽ, ആഗോള മത്സ്യ വിപണിയിൽ ടൂണ പോലുള്ള മത്സ്യങ്ങൾ, ജപ്പാൻ, അമേരിക്ക, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇവിടെ നിന്നാണ് മത്സ്യബന്ധനം മേജറായിട്ട് നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടിയ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിഗ് ഐ ടൂണ എന്ന് പറഞ്ഞ ടൂണ, ഇതൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഞങ്ങൾ ഈയിടെ നടത്തിയ പഠനത്തിൽ കണ്ടത്, ഇന്ത്യൻ ഓഷ്യൻ ടൂണ കമ്മീഷനിലെ ഡേറ്റ ഉപയോഗിച്ച് നടത്തിയ അനാലിസിസ് വെച്ച് കണ്ടത്, ടൂണ പോലുള്ള മത്സ്യങ്ങളിൽ 50-90% കുറവ് കഴിഞ്ഞ 50 വർഷങ്ങളിൽ സംഭവിച്ചു എന്നാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ലാർജ് സ്കെയിലുള്ള മത്സ്യബന്ധനം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ മറ്റൊരു കാരണം കൂടി ആകാം, അതാണ് ഫൈറ്റോപ്ലാങ്ക്ടന്റെ കുറവ്. അപ്പോൾ ഈ ടൂണ പോലെയുള്ള ഈ മത്സ്യങ്ങൾ ആശ്രയിക്കുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന മൈക്രോസ്കോപ്പിക്കായ സസ്യജാലങ്ങളെയാണ്. ഈ സസ്യജാലങ്ങൾ 20-30% വരെ കഴിഞ്ഞ 60 വർഷങ്ങളായി കുറഞ്ഞിരിക്കുന്നുവെന്നാണ്. ഇതിന്റെ പ്രധാന കാരണം ഉയർന്ന താപനിലയാണ്. സമുദ്രതലത്തിൽ ഉയർന്ന താപനില വരുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കുറയും. അപ്പോൾ ഈ മുകൾത്തട്ടിൽ കുറഞ്ഞ സാന്ദ്രതയുള്ള വെള്ളവും താഴെ ഉയർന്ന സാന്ദ്രതയുള്ള വെള്ളവും വരും. താഴെത്തട്ടിലുള്ള ന്യൂട്രിയൻസ്, അതായത് ഈ സസ്യജാലങ്ങൾക്ക് ആവശ്യ ഘടകങ്ങളായ നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഒക്കെ മുകളിലേക്ക് വരുന്നത് തടയും സമുദ്രതലത്തിലെ ചൂട് വളരെ കൂടുതലാകുമ്പോൾ, ഇതിന്റെ സാന്ദ്രത കുറയുന്നത് കാരണം. അപ്പോൾ പൊതുവെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ അളവിൽ ഒരു ഗണ്യമായ കുറവ്, 20-30% വരെ കുറവ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെയുള്ള സസ്യസമ്പത്തിനെ, മത്സ്യസമ്പത്തിനെയും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനെയും അഫക്ട് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനില ഇനിയും കൂടുമെന്നാണ്. വരും വർഷങ്ങളിൽ, വരും ദശകങ്ങളിൽ ഇനിയും വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ഉള്ള താപനില നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 1°C മുകളിലാണ്. കഴിഞ്ഞ 100 വർഷത്തെ താപനിലയുടെ വ്യതിയാനം നോക്കുവാണെങ്കിൽ 1.2°C ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കൂടുതലാണ്. ആഗോള നിലയിൽ താപനില വ്യതിയാനം നോക്കുകയാണെങ്കിൽ അത് 0.8% വരും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 1.2°C കൂടുന്നത് വളരെ കൂടുതലാണ്.
ജലത്തിലെ ജീവജാലങ്ങൾക്ക് നേരിയ തോതിലുള്ള താപവർദ്ധനവ് പോലും സഹിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് അത് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഫിഷറീസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ്:
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ കടലിലെ, പ്രത്യേകിച്ചും ഉപരിതലത്തിലെ താപനില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പരിണിത ഫലം നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കടലിലെ ജീവജാലങ്ങൾ, അത് കരയിലെ ജീവജാലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ താപത്തെ ചെറുക്കാനുള്ള കഴിവ് താരതമ്യേന കുറവാണ്. കാരണം അത് അതിന്റെ ഒരു ഫിസിയോളജിക്കൽ മേക്കപ്പുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യസമ്പത്ത് കഴിഞ്ഞാൽ അത് ശീതരക്ത സ്വഭാവമുള്ള ജീവികളാണ്. നേരെ മറിച്ച് കരയിലാണെങ്കിൽ 99% ജീവജാലങ്ങളും ഉഷ്ണരക്ത വാഹിനികളാണ്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, കടലിലെ ജീവജാലങ്ങൾ മത്സ്യസമ്പത്ത് സഹിതം ഒരു നേരിയ തോതിൽ തന്നെ താപം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ചെറുത്തു നിൽക്കാനുള്ള ശേഷി ഇല്ലാത്ത ജീവജാലങ്ങളാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കിൽ പരിശോധിച്ചാൽ നമ്മുടെ മഹാരാഷ്ട്ര, ഗുജറാത്ത് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ താരതമ്യേന താപനില കുറവുള്ള സംസ്ഥാനങ്ങളുടെ തീരങ്ങളിൽ വൻ ഉൽപാദനം ചാളമത്സ്യം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കണക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം എന്ന് വെച്ചാൽ അവിടെയെല്ലാം ചാളമത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ ചാളമത്സ്യം ആഗ്രഹിക്കുന്ന പോലെയുള്ള കുറഞ്ഞ താപനിലയും അതോടൊപ്പം തന്നെ മറ്റ് ഏറ്റവും പ്രിയപ്പെട്ട ആഹാര പ്ലവകങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന നിരക്കിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ പെട്ടെന്നൊരു വ്യതിയാനം നമുക്ക് രേഖപ്പെടുത്താൻ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന അയല മത്സ്യം കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ അയല മത്സ്യം നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അയല മത്സ്യം ഇപ്പോൾ ഈ സമീപകാലത്ത് ട്രോൾ വലകളിൽ അതിന്റെ സാന്ദ്രത കൂടുതലായിട്ട് കിട്ടുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ട്രോൾ വലകളിൽ കിട്ടണമെങ്കിൽ ഇത് സമുദ്രത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പ്രയാണം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഇത് പ്രകടമായിട്ടുള്ള രണ്ട് വ്യതിയാനങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. കൂടാതെ ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഓരോ മത്സ്യത്തിനും ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള ഒരു ഉൽപാദന സമയവും ഉൽപാദന മേഖലയുമുണ്ട്. നേരത്തെ നമ്മൾ ചൂടുകാലങ്ങളിൽ ഉൽപാദനം നടത്തിയിരുന്ന പല മത്സ്യങ്ങളും അതിന്റെ ഉൽപാദന സമയത്തിൽ മാറ്റങ്ങൾ വന്നു. അത് തണുപ്പ് കുറഞ്ഞ മാസങ്ങളിലേക്ക് അതിന് ഉൽപാദന സമയം മാറ്റി. ഒരു ഉൽപാദന പ്രക്രിയയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ചില മത്സ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അതും പ്രകടമായിട്ടുള്ള താപനിലയിൽ ഉള്ള വ്യത്യാസം കൊണ്ടാണ് ഉൽപാദന സമയത്തിലുള്ള മാറ്റം വന്നത്, ലഭ്യതയിലുള്ള മാറ്റം വന്നത്, ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം വന്നത്.
ഉയർന്ന താപത്തിൽ നിന്നും രക്ഷ നേടാനായി ആഴക്കടലിലേക്ക് പോകുന്ന ചില ജീവജാലങ്ങൾക്ക് മർദ്ദത്തിൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല CMRFIയിലെ സയന്റിസ്റ്റ് ഡോക്ടർ സുനിൽ മുഹമ്മദ്.
മിക്ക അനിമൽസും കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. അപ്പൊ പുറത്തുള്ള താപത്തിന്റെ അനുസരിച്ചാണ് അതിന്റെ ശരീരത്തിൽ ഉള്ള താപവും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് താപത്തിലുള്ള വ്യത്യാസങ്ങൾ വളരെയധികം അതിനെ ഇമ്പാക്ട് ചെയ്യും, ഈ സമുദ്രത്തിലുള്ള ജീവങ്ങൾക്ക്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന് യോജ്യമായ താപത്തുള്ള സ്ഥലത്തിലോട്ട് നീങ്ങാൻ ആണ് സാധ്യത കൂടുതൽ. ഇപ്പൊ കടല് ഒരു വലിയ സ്ഥലമാണ്, ആഴമുള്ള സ്ഥലമാണ്, മുകളിലാണ് താപം കൂടുതൽ, ആഴത്തിലോട്ട് പോകുമ്പോൾ താപം കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു നീക്കം നീങ്ങാം, പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ട്. ചില മത്സ്യങ്ങൾക്ക് കൂടുതൽ ആഴത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രഷറിന്റെ വ്യത്യാസം കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ സംഭവിക്കാം. പിന്നെ ഉള്ളത് ഗോളത്തിന്റെ അടുത്തോട്ട് നീങ്ങും തോറും തണുപ്പ് കൂടുതലായിട്ട് വരിക, ഇക്വേറ്ററിന്റെ അടുത്ത് താപം കൂടുതലാണ്. അപ്പോ ഇവിടെ ഒരു താപവർധന ഉണ്ടെങ്കിൽ അത് വടക്കോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. ഈ കാലാവസ്ഥ മാറുന്നതെന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ എത്രത്തോളം മനുഷ്യൻ ഇൻഡ്യൂസ് ചെയ്ത് മാറുന്നതാണ് കാര്യം. കുറെ എവിഡൻസ് എല്ലാം അത് മനുഷ്യൻ ഇൻഡ്യൂസ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് ഇങ്ങനെ കുറെ ഡാറ്റ ഒക്കെ ഉണ്ട്.
ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം നമ്മുടെ മത്സ്യസമ്പത്തിന്റെ ലഭ്യത കുറവിനുള്ള കാരണങ്ങളാണ്. ഫിഷറീസ് എൻവയോൺമെന്റ് സയന്റിസ്റ്റ് ഡോക്ടർ കൃപ.
താപനില മാറുന്നതും തമ്മിൽ നല്ല ഇമ്പാക്ട് ഉണ്ട് ഫിഷറീസിൽ. അപ്പൊ മഴയുടെ ലഭ്യത, ഈ താപം മാറുന്നതനുസരിച്ചിട്ട് മഴയുടെ സീസൺ മാറുകയാണെങ്കിൽ അത് അവരെ എഫക്ട് ചെയ്യും ഒന്ന്. രണ്ടാമത്തേത് കടലില് അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതും മാറുമ്പോ നമ്മളുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ ഒരു സീസണും മാറും, അതും ഫിഷറീസിനെ എഫക്ട് ചെയ്യും. കടലിലെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോ ചിലപ്പോ ആ മീനുകൾ ആ ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് കടലിൽ തന്നെ ആഴത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിപ്പോ മാക്രൽ ഐല എന്ന് പറഞ്ഞ മീനൊക്കെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആഴത്തിൽ നിന്ന് കിട്ടും. കടലിന്റെ മുകളിൽ നിൽക്കുന്നതിന് പകരം കുറച്ചും കൂടി തണുപ്പ് കുറഞ്ഞ വെള്ളം കടലിൽ തന്നെ താഴ്ത്തുണ്ട്. അപ്പൊ അവര് താഴത്തേക്ക് പോയിട്ട് അതിനെ അതിജീവിക്കും. ഇന്ത്യൻ സമുദ്രത്തിലുള്ള നമുക്ക് കിട്ടുന്ന മീനുകൾക്ക് ടെമ്പറേച്ചർ ടോളറൻസ് ഉണ്ട്. അതായത് നമുക്ക് അല്ലെങ്കിൽ തന്നെ വേനൽക്കാലത്ത് 31-32 degrees ടെമ്പറേച്ചർ ആകും. നല്ലോണം തണുപ്പുള്ള സമയത്ത് ഒരു 26 വരും. അപ്പോൾ ഒരു 26 തുടങ്ങി 32 വരെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മുടെ മീനുകൾക്ക് ഉണ്ട്. അതേസമയം യൂറോപ്പ്, അമേരിക്ക അവിടെയുള്ള മീനിനൊക്കെ ഒരു നാരോ ടെമ്പറേച്ചർ റേഞ്ചിൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കാരണം അവർക്ക് അത് കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മളുടെ മീനുകൾക്ക് അത്രയും ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് സാധ്യത ഇല്ല. പക്ഷേ നമ്മളെ ബാധിക്കുന്നത് കൂടുതലും നമ്മുടെ കാലാവസ്ഥയില് വരുന്ന വ്യത്യാസങ്ങൾ. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ നല്ല മഴ കിട്ടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളുടെ മീനുകൾ മുട്ടയിടേണ്ട സമയമാണ്. അത് മുട്ടയിട്ട് അതിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല ഭക്ഷണം കിട്ടി അത് നല്ല ഫിഷറിയായി നമുക്ക് അടുത്ത ഒരു ജനറേഷൻ വന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കിട്ടാണ്ട് ഓഗസ്റ്റിലേക്ക് സെപ്റ്റംബർ അങ്ങനെ മാറുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ് വളരെ ദൂഷ്യമായിട്ടുള്ളതാണ്. അതായത് കടലില് ഓക്സിജൻ കുറഞ്ഞ സമയം വരും. നല്ല മഴ വരാണെങ്കിൽ കടലിന് മുകളില് നല്ല ശുദ്ധജലവും അടിയില് ചെല്ലറ്റി കൂടിയ വെള്ളം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഈ മീനുകളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതെല്ലാം ഇപ്പോ നമ്മളുടെ ഫിഷറീസിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇങ്ങനത്തെ വളരെയധികം വ്യത്യാസങ്ങൾ കടലിൽ കാണുകയും നമുക്ക് മീനിന്റെ ഒട്ടേറെ പിരീഡ് മാറി കുറെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ 2 കൊല്ലം നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
മീൻകറി ഇല്ലാതെ ചോറുണ്ടാനാവില്ല മലയാളിക്ക്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വലിയൊരു വരുമാനവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ കേന്ദ്രീകരിച്ചാണ് താനും. അതുകൊണ്ട് തന്നെ കടൽപ്പരപ്പിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും നമ്മളെ സാരമായി തന്നെ ബാധിച്ചേക്കാം. നാം കണ്ടുപരിചയിച്ചിരുന്ന പല മീനുകളും നമ്മുടെ മാർക്കറ്റുകളിൽ ഇന്ന് കാണാനേയില്ല. കാലാവസ്ഥാ വ്യതിയാനവും വൻതോതിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനവുമെല്ലാം മത്സ്യസമ്പത്തിന്റെ വംശനാശത്തിനു തന്നെ കാരണമായേക്കാം. അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് IITMന്റെ ഈ പഠനം. ശ്രദ്ധ ഇന്ന് ഇതുവരെ. അവതരണം സി ഉദയചന്ദ്രൻ, ആശയ നിർവഹണം R. ഉണ്ണികൃഷ്ണൻ.